അധ്യായം 44, പേജ് 289. സൂര്യൻ്റെ മറുപാതി. അനന്തരം തോണികൾ പുറപ്പെട്ടു. തോണി നിറയെ പെണ്ണുങ്ങളായിരുന്നു. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല അവരുടെ കുപ്പായങ്ങൾ. പച്ച, ചുവപ്പ്, മഞ്ഞ അവരുടെ കുപ്പിവളകൾ. വെള്ളിത്തിളക്കം അവരുടെ കൊലുസിൽ. നക്ഷത്രമിന്നൽ അവരുടെ മൂക്കുത്തിയിൽ. തീത്തിളക്കം അവരുടെ താലിയിൽ. കവളിൽ മഞ്ഞൾ, കണ്ണിൽ കരിമഷി, നെറ്റിയിൽ കുങ്കുമം. മഴവില്ല് തോണിയേറി പോവുകയാണോ? വളകിലുങ്ങി, കൊലുസു കിലുങ്ങി, ചിരികിലുങ്ങി. കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് കത്തിയും അരിവാളുമായി അവർ ഇറങ്ങി. ആളുയരത്തിൽ വളർന്നുകിടക്കുന്ന പച്ചപ്പോട്ട പുല്ലുകൾ അരിഞ്ഞെടുത്ത് തോണി നിറച്ചു. പുല്ലുമാത്രം പോരാ, കായൽ ചെളിയും വേണം ബണ്ടുകെട്ടാൻ. അങ്ങനെ വറ്റിത്തീരാൻ തീരുമാനിച്ചിട്ടില്ല ആദിയിലെ വെള്ളം, കുഞ്ഞിമാതു പറഞ്ഞു. സഖികൾ അഭിമാനത്തോടെ തലയുമുയർത്തിപ്പിടിച്ച് നിന്ന് അത് കേട്ടു. കുഞ്ഞിമാത് വിചാരിച്ചതാ. കുഞ്ഞിമാത് കായലിൽ മുങ്ങി. വാരാവുന്നത്ര ചെരിവാരി നെഞ്ചിലടുക്കി പിടിച്ച് പൊങ്ങി വന്നു. ചെളി വഞ്ചിയിലേക്ക് മറിച്ചു. തമ്പുരാനെ വിളിച്ചിട്ട് തുടങ്ങിക്കോ, ഇതാണ് നമ്മുടെ ദാഹം വയ്ക്കൽ. കുഞ്ഞിമാതു സ്ത്രീകളോട് പറഞ്ഞു. അമ്പലത്തിൽ കടന്ന് ബലമായിട്ട് തമ്പുരാന് ദാഹം വയ്ക്കുമെന്ന് പറഞ്ഞ് കള്ളും കോഴിയും കൊണ്ടുപോയ ആണുങ്ങളുടെ കൂടെ പെണ്ണുങ്ങൾ പോയില്ല. കുരുതി മുടക്കിയത് കൊണ്ടല്ല, കൃഷി മുടക്കിയത് കൊണ്ടാണ് ഇപ്പോൾ തമ്പുരാൻ കോപിച്ചിട്ടുള്ളത്, പെണ്ണുങ്ങൾ വിശ്വസിച്ചു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ കാലമായിട്ടുള്ളതാണ് അവർക്ക് ഈ ഭയം. ഓരോരോ കാരണം പറഞ്ഞ് നിലം തരിച്ചിടുമ്പോഴൊക്കെ അവർ സങ്കടപ്പെട്ടിരുന്നു. ഇത് നാശത്തിനാ, ഇത് തമ്പുരാൻ പൊറുക്കില്ല. പക്ഷേ പെണ്ണുങ്ങൾ മാത്രം വിചാരിച്ചാൽ കൃഷി നടക്കുമോ? പണിയാൻ ആള് വേണ്ടേ? മീൻ പിടിക്കാൻ പോകുന്ന അത്ര പോലും പാടത്തെ പണിക്ക് താല്പര്യമില്ല ചെറുപ്പക്കാർക്ക്. പുറത്തുപോയി പണിയെടുത്താൽ അവർക്ക് കൈനിറച്ച് കാശ, ആർഭാട. കാശ് കൊടുത്ത് അരി വാങ്ങിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത്. പോകെ പോകെ അവരുടെ തന്തമാരും പറയാൻ തുടങ്ങിയിരിക്കുന്നു, കൃഷിപ്പണി നഷ്ട, പിള്ളേർ പറയണേലും കാര്യമുണ്ട്. പക്ഷേ വേനലിൻ്റെ എരിച്ചിലും പുകച്ചിലും ആവിയും തള്ളിത്തുടങ്ങുമ്പോൾ ഒരു ശീലം പോലെ അമ്മമാർ ഓർമ്മിപ്പിക്കും, നിലംപണി തുടങ്ങാറായിട്ടാ, വിഷു കഴിഞ്ഞാൽ പാടത്തിറങ്ങണം. എന്ത് കിട്ടാനാ? പണിതാ കിട്ടാണ്ടിരിക്കുമോ? കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കാലാകാലം നിലം പണിയണം, അത് നമ്മുടെ കടമയാണ്. കടമ ചേറിലും ചെളിയിലും ജീവിതം തലച്ചിട്ട് ലോകത്തെ തീറ്റിക്കോളാമെന്ന് ഞങ്ങൾ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. വിത്തിറക്കാറായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂട്ടത്തോടെ പറന്നെത്തിയ തൂക്കണാങ്കുരുവികൾ അത് കേട്ട് ദുഃഖിതരായി. ദിവസങ്ങളോളം അവ ക്ഷമയോടെ കാത്തിരുന്നു. പിന്നെ നിരാശരായി അവ പറന്നു പോകുന്നത് കണ്ട് തമ്പുരാൻ നമ്മളെ ശപിച്ചിട്ടുണ്ടാവും. വിതയ്ക്കുമ്പോൾ കുരുവികൾക്കുള്ളതും കൂടി കൂട്ടി വിതയ്ക്കാൻ വിതയ്ക്കുന്നത് പതിവാണ്. നെല്ലോല വിരിഞ്ഞിട്ട് വേണം കുരുവിക്ക് കൂടുണ്ടാക്കാൻ. തെങ്ങോലനാരും നെല്ലിൻ്റെ ഓലയും കൂട്ടിമെടഞ്ഞ് കൂടുണ്ടാക്കി മുട്ടയിട്ട് നിറയാനാണ് കുരുവികൾ ആദിയിലെ തമ്പുരാൻ്റെ അടുത്തെത്തുന്നത് വിശ്വസിച്ചിട്ട്. മണ്ണിൻ്റെയും മീനിൻ്റെയും മാത്രമല്ല, തൂക്കണാങ്കുരുവികളുടെയും തമ്പുരാനാണ് ആദിയിലെ തമ്പുരാൻ. അതൊരു ചെറിയ കാര്യമല്ല. പെണ്ണുങ്ങൾ ചിലത് തീരുമാനിച്ചുറപ്പിച്ചു. അവർ പുലരും മുമ്പേ എണീറ്റു, മുറ്റമടിച്ചു, തുണി തിരുമ്മി, കുളിച്ചു, അടുക്കളയിൽ കടന്നു, തീ പൂട്ടി, ഉള്ളത് വേവിച്ചുണ്ടാക്കി, ഉച്ചയ്ക്കുള്ളത് പാത്രത്തിലാക്കി, ബാക്കിയുള്ളത് അടുപ്പിന്മേൽ തന്നെ മൂടി വെച്ചു. ആരാ എപ്പോഴാന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോട്ടെ. വലിച്ചു വാരിയിട്ടതൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചതിന് ശേഷം അവർ മുടി ചീകിക്കെട്ടി. കയ്യിലെ എണ്ണമയം കവിളത്ത് തുളച്ചു, തോർത്തുമുണ്ടെടുത്ത് തോളത്തിട്ടു. ചോറ്റുപാത്രവും അരിവാളും കുട്ടയുമായി മുറ്റത്തേക്കിറങ്ങി. അമ്മ എങ്ങടാ? കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്ന മക്കൾ ചോദിച്ചു. പണിക്കാ? ആ. അമ്മ നടന്നു കഴിഞ്ഞു. അമ്മ മാത്രമല്ല, വേറെയും പെണ്ണുങ്ങളുണ്ട്. പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർ അത്ഭുതപ്പെട്ടു. എന്തു പണിക്കാ നിങ്ങൾ പോണേ? പെണ്ണുങ്ങൾ വണ്ട് കെട്ടി കൃഷിപ്പണി തുടങ്ങാൻ പോവുകയാണെന്ന് കേട്ട് അവർ ചോദിച്ചു. എന്തിന്? പെണ്ണുങ്ങൾ, അമ്മമാർ, പെങ്ങന്മാർ, പെൺമക്കൾ, ഭാര്യമാർ, കാമുകിമാർ, സ്നേഹിതകൾ, ആരും അതിനുത്തരം കൊടുത്തില്ല. തമ്പുരാനെ, അവർ കൈകൂപ്പി തൊഴുതുകൊണ്ട് കായലിൽ മുങ്ങി. വാരാവുന്നത്ര ചെളി വാരി നെഞ്ചോട് ചേർത്തു. മുല കുടിക്കുന്ന കുഞ്ഞിനെ എന്നോണം അടുക്കിപ്പിടിച്ച് പൊങ്ങി വന്നു. ചെളി വഞ്ചിയിലേക്ക് മറിച്ചു, വീണ്ടും മുങ്ങി. അടുത്ത കാലത്തൊന്നും ഇത്ര ആവേശത്തോടെ, ഇത്ര ആഗ്രഹത്തോടെ അവർ പണിയെടുത്തിട്ടില്ല. മാറോടമർത്തിപ്പിടിച്ച മണ്ണിൻ്റെ കുളിര് അവരുടെ മനസ്സിനെയാണ് തളപ്പിച്ചത്. മണ്ണിനെ പ്രതി, മക്കളെ പ്രതി ചുട്ടുപൊള്ളുകയായിരുന്ന മനസ്സിനെ. ഒരു നിര ചെളി, അതിനുമീതെ ഒരു നിര പുല്ല്, അതിനുമീതെ പിന്നെയും ചെളി, പിന്നെയും പുല്ല്. പെണ്ണുങ്ങളെന്നും സഹായികളായിട്ടിരുന്നിട്ടേയുള്ളൂ, ആണുങ്ങളായിരുന്നു നിർമ്മാതാക്കൾ. അവർക്കായിരുന്നു വൈദഗ്ധ്യം. നിലവും കായലും തമ്മിലുള്ള ബന്ധം മുറിച്ചു മാറ്റാൻ അവരുടെ കൈകരുത്ത് തന്നെ വേണമായിരുന്നു എന്നായിരുന്നു വിശ്വാസം. അവർ കെട്ടുന്ന കെട്ടുകളൊന്നും അത്ര വേഗം പൊട്ടിക്കാൻ കഴിയില്ല. എത്ര കോപിച്ചു വരുന്ന വെള്ളവും അതിനോട് തോറ്റ് പിന്മടങ്ങുമെന്ന് അവർ ഊറ്റം കൊണ്ടു. ഒരു വെള്ളം കയറി കിടക്കുന്ന തടാകത്തോട് സ്ത്രീകൾ കൈകൂപ്പി. ബന്ധം മുറിക്കുകയാണ്, കൊയ്ത്ത് കഴിയുന്നതുവരെ കയറി വരരുതേ. ഒരാഴ്ചയെ വേണ്ടു ആണുങ്ങൾക്ക് മടകെട്ടാൻ. ആർപ്പും വിളിയുമായി അവരത് കെട്ടിത്തീർക്കും. അവർക്ക് കാപ്പിയും കഞ്ഞിയും ചോറും എത്തിച്ചു കൊടുത്തും ചെടിവാരിക്കൊടുത്തും പുല്ലരിഞ്ഞു കൊടുത്തും പെണ്ണുങ്ങൾ ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ഇത് പക്ഷേ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പരിചയക്കേടും പകപ്പും ഒക്കെയുണ്ട്. പതുക്കെ മതി, നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. നമ്മളെക്കൊണ്ട് ആവണ പോലെ ചെയ്താൽ മതി, കുഞ്ഞുമാത് ധൈര്യം കൊടുത്തു. ബണ്ട് മുഴുവനും കെട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളെ സഹായത്തിന് വിളിക്കേണ്ടി വരും. ചീർപ്പിടണം കഴ അടയ്ക്കാൻ. ചീർപ്പിട്ട് അടച്ചു കഴിഞ്ഞാൽ കെട്ടിനകത്തുള്ള വെള്ളം കഠിന വെയിലത്ത് നിന്ന് വറ്റിത്തുടങ്ങും. സാധാരണ വിഷു കഴിഞ്ഞാലാണ് നെല്ലിൻ്റെ പണി തുടങ്ങുക. അതുവരെ കണ്ടത്തിന്മേൽ ചെമ്മീൻ ഉണ്ടാവും. കാപ്പുകലക്ക് കഴിഞ്ഞാൽ നെല്ലിൻ്റെ പണി തുടങ്ങുകയായി. വെള്ളം വറ്റി ചെളിപ്പരമ്പാവുമ്പോൾ വെള്ളം വറ്റി ചെളിപ്പരപ്പാവുമ്പോൾ കൈക്കോട്ടും വെട്ടുകത്തിയുമായി കണ്ടത്തിലിറങ്ങി മണ്ണ് കൂന കൂട്ടിയിടണം. കാളിയപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ള കൃഷിരീതിയാണ്. അതിനൊരു മാറ്റവും ഇന്നേ വരെ വരുത്തിയിട്ടില്ല. കൂനകളങ്ങനെ നിരനിരയായി ഇട്ടുകഴിഞ്ഞാൽ കണ്ടത്തിൽ കറുത്ത കൂറ്റൻ തിരമാലകൾ പൊങ്ങിയ പോലെയാണ് തോന്നുക. വെയിൽ കാഞ്ഞ് വിണ്ടുപൊട്ടി ചെളിക്കൂനകൾ മഴ കാത്തു കിടക്കും. ഒരൊറ്റ നല്ല വേനൽമഴ മതി കണ്ടത്തിലെ ഉപ്പെല്ലാം ഒഴുകിക്കൊണ്ടു പോകാൻ. പിന്നെ വിതയാണ്. വിത്ത് മുളപ്പിച്ചാണ് വിതയ്ക്കുന്നത്. കൂനയ്ക്ക് മീതെയാണ് വിത്തിടുക. ആരും പറയണ്ട, എത്ര രഹസ്യമായി മുളപ്പിക്കാൻ വെച്ചാലും വിത്ത് മുളച്ച വിവരം തൂക്കണാങ്കുരുവികൾ അറിയും. പിന്നെ ഒരു വരവാണ്, നൂറും ആയിരവുമായി. ഒരു കുരുവിക്ക് എത്ര നെന്മണി വേണം വയറ് നിറയാൻ? നൂറ് കുരുവിക്ക് ആയിരം കുരുവിക്ക് പരിഭവമില്ല. എണ്ണമറ്റ കുരുവികൾ വന്നാലും വിതയ്ക്കുമ്പോൾ അവയ്ക്ക് തിന്നാനുള്ളതും കൂട്ടിയാണ് വിതയ്ക്കുക. വെറുതെ ആവാറില്ല അത്. കൊത്തിപ്പെറുക്കി തിന്നുന്നതൊക്കെ വളമായി കണ്ടത്തിൽ വിസർജിച്ചിരുന്ന കൃഷിക്കാരാണ് അവരും. ഇങ്ങോട്ട് വലിയ അടുപ്പം കാട്ടാറില്ല. പേടിയില്ലെങ്കിൽ പോലും പാത്തും പതുങ്ങിയുമാണ് വരിക. എപ്പോഴുമുണ്ട് ഒരു ജാഗ്രത. എങ്കിലും കരുതലിൻ്റെ ഭാഷ മനസ്സിലാക്കും. അവരുടെ തീറ്റ കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് ചെളിക്കൂനകളിൽ കിടന്ന് മുളച്ചു പൊന്തും. കണ്ണിനു മുന്നിൽ പിന്നെ നിലയ്ക്കാത്ത പച്ചത്തിരയിളക്കമാണ്. വെള്ളത്തിനു മീതെ തലചായ്ച്ചു കിടക്കുന്ന കതിരുകൾ കൊയ്തെടുക്കാൻ കാലമാവുമ്പോഴേക്കും തൂക്കണാങ്കുരുവികളുടെ മുട്ട വിരിഞ്ഞ് കൊത്തിപ്പെറുക്കാറായ കുഞ്ഞുങ്ങളുടെയും വരവുണ്ടാകും. കരനെല്ല് പോലെയല്ല വെള്ളത്തിൻ്റെ നെല്ലിൻ്റെ കൊയ്ത്ത്. വെള്ളത്തിനു മീതെ നിന്ന് കതിര് മാത്രം മുറിച്ചെടുക്കും. നീളൻ വൈക്കോൽ കണ്ടത്തിൽ തന്നെ കിടക്കും. കെട്ടിനുള്ളിൽ കിടന്ന് അതൊക്കെ ചീഞ്ഞളിയും. അപ്പോഴാണ് ജീവന്റെ പുതിയ പൊട്ടിപ്പുറപ്പെടൽ ഉണ്ടാവുക. കണ്ണിൽ കാണാവുന്നതും കാണാനാവാത്തതുമായ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ ആ വൈക്കോൽ ചണ്ടിയിൽ നിന്ന് ഉരവം കൊള്ളും. ബാക്ടീരിയകൾ, ഫംഗസുകൾ, ആൽഗകൾ, പരാദങ്ങൾ, എണ്ണമറ്റ ജീവചൈതന്യങ്ങൾ, ചലനങ്ങൾ, നിശബ്ദമായി അതീവ നിശബ്ദമായി പെരുകി നിറയുന്ന ജീവപ്രപഞ്ചം. അങ്ങനെയാണ് ചെമ്മീൻ കൃഷിക്കുള്ള വളക്കൂറുള്ള മണ്ണ് സ്വയം ഒരുങ്ങുന്നത്. ചീർപ്പ് തുറന്നു വെച്ചാൽ വേലിയേറ്റത്തിൽ പൊടിച്ചെമ്മീനുകളെയും കൊണ്ട് ഉപ്പുവെള്ളം കയറി വന്ന് നിറയും. ഇനിയത്തെ ആറുമാസം മീനിൻ്റെ. അതിലേക്കുള്ള ദൂരം വിയർപ്പിൻ്റെ നീളൻ ദൂരങ്ങളാണ്. ഉച്ചവെയിലിൽ സ്ത്രീകൾ വിയർത്തൊഴുകി. നെറ്റിയിൽ നിന്ന് അത് കവിളിലേക്ക് ഇറങ്ങി. കഴുത്തിലൂടെ ഇഴഞ്ഞ് മുലയിടുക്ക് നൂണ്ട് നടുമ്പുറത്തെ ചാലിലൂടെ നിറഞ്ഞൊഴുകി. അടിവയറിലും പുറത്തും പുഴ പോലെ പരന്ന് നാഭിച്ചുഴിയിൽ പെട്ട് കറങ്ങി തുടകളിലേക്ക് അരിച്ചിറങ്ങി. ഇരു കൈവഴികളായി കാൽവണ്ണകളിലൂടെ കുതിച്ച് കണങ്കാൽ ചുറ്റി മണ്ണിൽ വീണു. ഓരോ കാലടി വയ്പിലും ഒരു കുടം വിയർപ്പ്, ഭൂമിയുടെ ഉപ്പ്, അന്നം. ദിനകരൻ്റെ അമ്മ വിയർത്ത് കുളിച്ചു. എൻ്റെ മേല് കുഴയുന്നു. കുഞ്ഞിമാതോ, എനിക്കെൻ്റെ മോനെ കാണണം. നെഞ്ചെ തടുക്കി പിടിച്ച ചെളി തോണിയിലേക്ക് മറിച്ച് അവർ അതിനുമീതെ കമഴ്ന്നു കിടന്നു. കണ്ടത്തിലും കായലിലും പണിയെടുത്തിരുന്ന സ്ത്രീകളൊക്കെ ഓടിക്കൂടി. എല്ലാ നിറങ്ങളും മാഞ്ഞുപോയിരിക്കുന്നു. കറുത്തുകൊഴുത്ത ചെളിയിൽ അവരെല്ലാം ഒരേ നിറമായിരിക്കുന്നു. ദിനകരൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. വിചാരിച്ച കാര്യം നടത്താണ്ടൊന്നും അവൻ തിരിച്ചു വരില്ല. നീ സമാധാനപ്പെട്, കുഞ്ഞിമാത് പറഞ്ഞു. ദിനകന്റെ അമ്മ സമാധാനപ്പെട്ടില്ല. എന്ത് കാര്യസാധ്യത്തിനാ എൻ്റെ മോൻ പോയേക്കണേ? നിനക്കറിയാമെങ്കിൽ പറയും, സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. പടിഞ്ഞാറേ താഴത്ത് നിന്ന് വന്ന പെണ്ണുങ്ങളെ നോക്കി കുഞ്ഞിമാത് പറഞ്ഞു. എത്ര ലക്ഷം കിട്ടിയാലും കുമാരൻ പൊന്നും കോരിക്കൊണ്ട് കോരിക്കൊടുത്താലും ആദ്യം വിറ്റിട്ട് ഒരു കുഞ്ഞും ഇവിടെ നിന്ന് പോവില്ല. അതിനുള്ള പണിയെടുത്തിട്ട് ദിനകരൻ തിരിച്ചു വരും, അതുറപ്പാ. എല്ലാവരുടെ അന്ത്യമല്ല അവൻ നടക്കാനുള്ളത്, അവൻ വിചാരിക്കൂ, വിചാരിച്ച അവൻ നടത്തും, അത് ചെയ്യും. നീ എന്തിനാ കുഞ്ഞിമാതോ ഞങ്ങളെ കുറ്റപ്പെടുത്തണേ? ആദ്യം നിന്ന് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടാ? വല്ല നിവർത്തിയുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മണ്ണ് വിടുവോ? പടിഞ്ഞാറേ താഴത്തെ കൃഷിപ്പണിക്കാരികൾ വ്യസനത്തോടെ ചോദിച്ചു. ആദ്യം നിന്ന് പോവല്ലേ, ആയുസ് ഉണ്ടാവില്ല, കുഞ്ഞിക്കാളി ഓർമ്മിപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ദിനകരൻ്റെ അമ്മയ്ക്ക് സമാധാനമാവണമെങ്കിൽ ദിനകരൻ തിരിച്ചു വരണം. എൻ്റെ തമ്പുരാനെ, എൻ്റെ മോൻ്റെ കാലുമ്മൽ ഒരു മുള്ളു പോലും കൊള്ളിക്കല്ലേ? അമ്മ നൊന്തു വിളിച്ചു.